2020 ഏപ്രിൽ 9 വ്യാഴാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ 5-ാം പേജിൽ നിന്ന് ആ മാന്ത്രികവടി ഉണ്ടായിരുന്നെങ്കിൽ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എഴുതിയ ലേഖനം. കേരളം വലിയ വെല്ലുവിളികൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ മാണിസാറിനെ പോലൊരു മഹാമേരുവിന്റെ സാന്നിധ്യം ജനങ്ങൾക്ക് വലിയ ആശ്വാസവും ആത്മവിശ്വാസവും പകരുമായിരുന്നു. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും പ്രായോഗിക സമീപനവും ഭാവനാത്മകമായ ഭരണ നടപടികളും കേരളം പ്രയോജനപ്പെടുത്തുന്നത് നേരിൽ കണ്ട വ്യക്തിയെന്ന നിലയിലാണ് ഞാനിത് പറയുന്നത്. കേരളത്തിലെ ലോട്ടറി അന്യ സംസ്ഥാന ലോട്ടറിക്കാർ കൈയടക്കുകയും കോടിക്കണക്കിന് രൂപ ഇവിടെ നിന്ന് അവർ വാരിക്കൊണ്ടു പോകുകയും പാവപ്പെട്ട നിരവധി പേർ കൊടിയ ചൂഷണത്തിന് വിധേയരാകുകയും ചെയ്തപ്പോൾ UDF സർക്കാർ ആവിഷ്കരിച്ച കാരുണ്യ ചികിത്സാ പദ്ധതിയുടെ സാമ്പത്തിക സ്രോതസ് കാരുണ്യ ലോട്ടറിയായിരുന്നു. UDF സർക്കാരിന്റെ ഏറ്റവും ജനസമ്മതി നേടിയ പദ്ധതിയും കാരുണ്യ പദ്ധതിയാണ്. ഈ പദ്ധതി വിജയകരമാക്കിയത് മാണിസാറാണ്. രോഗശയ്യയിൽ കിടന്നപ്പോഴും മാണിസാർ കാരുണ്യത്തിനു വേണ്ടി പോരാടി. അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രസ്താവന കാരുണ്യ നിർത്തലാക്കരുത് എന്നായിരുന്നു. എന്നാൽ ഇടതു സർക്കാർ കാരുണ്യ പദ്ധതി തന്നെ ഇപ്പോൾ ഏതാണ്ട് ഇല്ലാതാക്കിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും മാണിസാർ ജീവിച്ചിരിക്കുന്നതിൽ ഒരു ഘടകം കാരുണ്യ ചികിത്സാ പദ്ധതിയാണ്. കേരളത്തിന്റെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന വിഭാഗമാണ് റബ്ബർ കർഷകർ. കനത്ത വിലയിടവ് മൂലം നിരവധി കർഷകർ ആത്മഹത്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് റബ്ബർ കർഷകർക്ക് വേണ്ടി UDF സർക്കാർ റബ്ബർ വില സ്ഥിരതാ ഫണ്ട് ആവിഷ്കരിച്ചത്. ഇതുകൊണ്ട് കർഷകർക്ക് പിടിച്ചു നിൽക്കാവുന്ന സാഹചര്യമുണ്ടായി. കേന്ദ്ര സർക്കാർ റബ്ബർ കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നപ്പോൾ മാണിസാർ രക്ഷകനായി രംഗത്തു വരികയായിരുന്നു. UDF സർക്കാരിന്റെ കാലത്താണ് 2004 ഡിസംബർ 26 കേരളത്തിൽ സുനാമി ആഞ്ഞടിച്ചത്. 176 പേർ മരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ കേരളം സുനാമിക്കെതിരെ വലിയൊരു യുദ്ധത്തിലായിരുന്നു. ദിവസവും രാവിലെ മന്ത്രിസഭാ യോഗം, ഉച്ചകഴിഞ്ഞ് ദുരന്ത മേഖലകളിൽ പര്യടനം എന്നതായിരുന്നു അന്നത്തെ എന്റെ ഷെഡ്യൂൾ. മന്ത്രിസഭാ യോഗങ്ങളിൽ മാണിസാർ നൽകിയ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സുനാമിയുടെ വിപത്തിനെ വിജയകരമായി മറികടക്കാൻ സഹായകമായി. കൊറോണ കാലത്ത് മാണിസാർ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മാന്ത്രികവടിയിൽ നിന്ന് എന്തെങ്കിലും ഒരു അത്ഭുതം പിറക്കുമായിരുന്നു. ഏതു പ്രതിസന്ധി ഘട്ടത്തെയും മറികടക്കാനുള്ള സിദ്ധിയും വൈഭവവും അനിതര സാധാരണമായ മെയ് വഴക്കവും ഈ പാലക്കാരൻ സ്വായത്തമാക്കിയിരുന്നു. കോട്ടയത്ത് എന്റെ സീനിയർ നേതാവായിരുന്നു KM മാണിസാർ. അന്ന് അദ്ദേഹം DCC സെക്രട്ടറി ആയിരുന്നു. ഞാൻ KSU കാരനും കോട്ടയം DCC ഓഫീസിന് മുന്നിലൂടെയാണ് ഞാൻ അന്ന് CMS കോളേജിൽ പോയിരുന്നത്. അതുവഴി പോകുമ്പോൾ മാണിസാറിനെ പലവട്ടം കണ്ടിട്ടുണ്ട്. അന്നും കാണാൻ നല്ല ഗാംഭീര്യമാണ്. 1977 എന്റെ 2-ാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കടുകട്ടിയായിരുന്നു. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ ഘടന അന്ന് ആകെ മാറിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചപ്പോൾ പാലാ KM മാത്യു സാർ വലിയ സഹായമായി കൂടെ നിന്നു. മാണിസാറിന്റെ സഹായവും തേടി. തുടർന്ന് അദ്ദേഹം ഈ പ്രദേശത്തെ പ്രചാരണത്തിന്റെ ചുക്കാൻ ഏറ്റെടുത്തു. 5 യോഗങ്ങളിൽ പ്രസംഗിച്ചു. പാർട്ടിയുടെ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു. അതോടെ കളം മാറി. മിന്നുന്ന ജയം നേടുകയും ചെയ്തു. കേരള കോൺഗ്രസ് 1964 രൂപം കൊണ്ടപ്പോൾ മാണിസാർ പാർട്ടിയുടെ മുൻനിരയിലായി. രാഷ്ട്രീയത്തിൽ കുറെ കാലം ഞങ്ങൾ 2 വഴികളിലൂടെ യാത്ര ചെയ്തു. ചുരുങ്ങിയ കാലം മുന്നണി മാറിയും സഞ്ചരിച്ചു. എന്നാൽ ഊഷ്മളമായ സൗഹൃദത്തിന് ഒരിക്കലും ഇടിവ് തട്ടിയിട്ടില്ല. ഞാൻ മുഖ്യമന്ത്രിയായ 2 മന്ത്രിസഭകളിൽ അദ്ദേഹം ധനം ഉൾപ്പെടെയുള്ള സുപ്രധാന വകുപ്പുകളുടെ ചുമതല വഹിച്ചു. 50 വർഷം ഞാൻ നിയമസഭയിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം കൂടെയുണ്ടായിരുന്നു. മാണിസാറിന് ജനങ്ങളെ ആകർഷിക്കാനുള്ള ഒരു കാന്തശക്തിയുണ്ട്. മണ്ഡലം കാത്തു സൂക്ഷിക്കുന്നതിലും അവിടുത്തെ ആളുകളുമായി ബന്ധം നിലനിർത്തുന്നതിലും മാണിസാർ എനിക്ക് ഗുരുവായി വരും. പാലായിലെ ഓരോ വോട്ടറെയും അദ്ദേഹം പേരെടുത്ത് വിളിക്കുന്നത് കേൾക്കാം. പാലാക്കാരുടെ ചങ്കുറ്റത്തിന് പിന്നിൽ മാണിസാറുണ്ട്. സാറുണ്ടെങ്കിൽ പിന്നൊന്നും പേടിക്കാനില്ലെന്നാണ് അവർ പറയുക. മാണിസാർ ഉണ്ടാക്കിയ ഒരു പൊതുപ്രവർത്തന ശൈലി കേരളത്തിലെ എല്ലാ പൊതുപ്രവർത്തകരും പിന്നീട് ഏറ്റെടുക്കുകയോ ഏറ്റെടുക്കാൻ നിർബന്ധിതരാകുകയോ ചെയ്തു. ജനപ്രതിനിധികൾ വികസനത്തിന്റെ പതാകവാഹകരായത് മാണിസാർ കാണിച്ച മാതൃകയിലൂടെയാണ്. അത് കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. മാണിസാറിന്റെ വിയോഗം പലർക്കും പല രീതിയിലാണ് ബാധിക്കുക. എനിക്ക് അദ്ദേഹം അടുത്ത സുഹൃത്തായിരുന്നു. ഏതു കാര്യത്തിലും ഉപദേശം തേടാൻ പറ്റിയ വ്യക്തിയായിരുന്നു. അതെനിക്ക് പലപ്പോഴും വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുമുണ്ട്.